Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പാപ്പായുടെ 40-ാം വിദേശ അപ്പസ്തോലിക പര്യടനത്തിന്റെ ഉപാന്ത്യ ദിനത്തിൽ ഉച്ചതിരിഞ്ഞും സമാപന ദിനത്തിലും നടന്ന പരിപാടികളുടെ സംക്ഷിപ്ത വിവരണം കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ഫ്രാൻസിസ് പാപ്പായുടെ 40-ാം വിദേശ അപ്പസ്തോലിക പര്യടനത്തിന് തിരശീല വീണു. ജനുവരി 31 മുതൽ ഫെബ്രുവരി 5 വരെ നീണ്ട ഈ ഷഡ്ദിന സന്ദർശനത്തിൽ പാപ്പ കോംഗോ പ്രജാധിപത്യ റിപ്പബ്ലിക്, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിൽ ഉൾപ്പെടെ 12,630 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. ദക്ഷിണ സുഡാനിൽ ജൂബയിലെ ഒരു വീഥിക്ക് പോപ്പ് ഫ്രാൻസിസ് റോഡ് എന്ന നാമം സുഡാൻ നൽകിയെന്നത് ഈ ഇടയ സന്ദർശനത്തിൽ ശ്രദ്ധേയമാണ്. അങ്ങനെ പാപ്പായുടെ സാന്നിധ്യം എന്നും സുഡാനിൽ ഉണ്ടായിരിക്കും എന്ന് ദക്ഷിണ സുഡാനിലെ കത്തോലിക്ക മെത്രാൻ സംഘം സർക്കാരിന്റെ ഈ നടപടിയെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രതികരിച്ചു. ഇനി പാപ്പായുടെ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നടന്ന സന്ദർശന പരിപാടികളിലൂടെ. ശനിയാഴ്ച വൈകുന്നേരം പാപ്പായുടെ പ്രഥമ പരിപാടി സുഡാനിൽ സംഘർഷങ്ങൾ ചിതറിച്ചിരിക്കുന്ന ജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. കൂടിക്കാഴ്ചയ്ക്കുള്ള വേദി സജ്ജീകരിച്ചിരുന്നത് 2,000 പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ള ഫ്രീഡം ഹാളിൽ ആയിരുന്നു. പാപ്പ താമസിച്ചിരുന്ന അപ്പസ്തോലിക് നൺഷേച്ചറിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ ശാല. പാപ്പ ഫ്രീഡം ഹാളിലേക്ക് ഒരു കാറിലെത്തി. ആംഗ്ലിക്കൻ സഭാ കൂട്ടായ്മയുടെ പരമാധ്യക്ഷനായ കാന്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയും സ്കോട്ട്ലൻഡിലെ സഭയുടെ മോഡറേറ്റർ ഇയായൻ ഗ്രീൻഷീൽസും ശാലയിൽ സന്നിഹിതരായിരുന്നു. കൂടിക്കാഴ്ച ആരംഭിച്ചത് കുരവിഴിട്ടു പാടിയ ഒരു ഗാനത്തോടെ ആയിരുന്നു. അവർ വത്തിക്കാന്റെയും സുഡാന്റെയും ചെറു പതാകകൾ പാട്ടിന്റെ താളത്തിനനുസൃതം വീശുന്നുമുണ്ടായിരുന്നു. ഗാനാനന്തരം സ്കോട്ട്ലൻഡിലെ സഭയുടെ മോഡറേറ്റർ ഇയായൻ ഗ്രീൻഷീൽസിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ കൂടിക്കാഴ്ചയ്ക്ക് തുടക്കമായി. കൃപാലുവായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു. പരസ്പരം സമാധാനത്തോടെ ജീവിക്കാൻ, ഭയമില്ലാതെ ജീവിക്കാൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയാൻ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഇവിടെ ചെയ്യുന്നവയെ എല്ലാം അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയെ തുടർന്ന് സുഡാനിൽ ചിതറപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ പ്രദർശനമായിരുന്നു. തദനന്തരം ബെൻതിയു, മലാക്കൽ, ജുബ്ബ എന്നിവിടങ്ങളിലെ 3 അഭയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഓരോ കുട്ടി വീതം സാക്ഷ്യം നൽകി. പതിനാറ് വയസ്സുകാരനായ ജോസഫ് ലത് ഗത്മൽ ആണ് ആദ്യം സാക്ഷ്യമേകിയത്. അടുത്തത് മലക്കൽ അഭയകേന്ദ്രത്തിൽ നിന്നുള്ള 14 വയസ്സുകാരനായ ജോൺസൺ ജൂമ അലക്സിന്റെ ഊഴമായിരുന്നു. ഈ സാക്ഷ്യങ്ങളെ തുടർന്ന് ഒരു ഗാനമായിരുന്നു. ഗാനാനന്തരം സാക്ഷ്യമേകിയത് ജൂബയിലെ അഭയകേന്ദ്രത്തിൽ നിന്നുള്ള ഞക്കുവോർ റബേക്ക എന്ന പെൺകുട്ടിയായിരുന്നു. പാപ്പായുടെ സന്ദർശനത്തിന് കൃതജ്ഞത പ്രകടിപ്പിച്ച റബേക്ക, പാപ്പ കാൽമുട്ടു വേദനയുണ്ടായിരുന്നിട്ടും തങ്ങൾക്ക് പ്രത്യാശയും സമാധാനത്തിന്റെ സന്ദേശവും നൽകാനായി വന്നതും കുഞ്ഞുങ്ങൾ നാടിനും സഭയ്ക്കും പ്രധാനപ്പെട്ടവരാണെന്ന് പാപ്പ എല്ലായ്പ്പോഴും സൂചിപ്പിക്കുന്നതും അനുസ്മരിച്ചു. ഈ സാക്ഷ്യത്തിനുശേഷം കാന്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയുടെ പ്രാർത്ഥനയായിരുന്നു. സ്നേഹമുള്ള പിതാവെ, അങ്ങയുടെ മക്കളെ അങ്ങ് സ്വീകരിക്കുന്നു. ഈ യുവജനതയെ അങ്ങയുടെ കരവലയത്തിലാക്കുക. അവർ അങ്ങയുടെ ചാരത്തായിരിക്കുകയും അങ്ങയാൽ സമാശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ അഗ്നി എല്ലാ വിദ്വേഷവും കയ്പും ഭയവും ശത്രുതയും ദഹിപ്പിക്കുകയും അങ്ങയുടെ സ്നേഹം, നീതി, സമാധാനം എന്നിവയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. കാന്റർബറി ആർച്ച് ബിഷപ്പിന്റെ ഈ പ്രാർത്ഥനയെ തുടർന്ന് പാപ്പ തന്റെ പ്രഭാഷണം നടത്തി.
തെക്കൻ സുഡാനിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട സഹോദരങ്ങൾക്ക് അവരുടെ പ്രാർത്ഥനകൾക്കും സാക്ഷ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. ദീർഘനാളുകളായി അവരെ കാണുവാനുള്ള തന്റെ ആഗ്രഹം സഫലീകൃതമായതിലുള്ള സന്തോഷവും പാപ്പ പ്രകടിപ്പിച്ചു. മാനുഷികമായ സംഘർഷങ്ങളും വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുമാണ് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ഭവനങ്ങളും ഗ്രാമങ്ങളും ഉപേക്ഷിച്ച് ക്യാമ്പുകളിൽ കഴിയാൻ കാരണമാകുന്നതെന്ന് പറഞ്ഞ പാപ്പ, സമാധാനം എത്രയും വേഗം സ്ഥാപിക്കപ്പെടണമെന്നും ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി കുട്ടികൾക്ക് സ്വന്തം നാടും വീടുമായുള്ള ബന്ധം പോലുമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നതെന്നും ഓർമ്മിപ്പിച്ചു. വിവിധ വർഗങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിൽ ഐക്യത്തിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു കാലത്തിന്റെ ആവശ്യമുണ്ടെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നമാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ, വൈസ് പ്രസിഡന്റ് സാറാ ന്യാന്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായി ശ്രമങ്ങൾ നടത്തുന്നത് എടുത്തു പറഞ്ഞു. സ്ത്രീകൾ ഈ രാജ്യത്തിന്റെ ഗതിയെ മാറ്റിയെടുക്കാൻ കഴിവുള്ളവരാണെന്ന ശ്രീമതി ന്യാന്തിയുടെ അഭിപ്രായത്തെ പരാമർശിച്ചുകൊണ്ട് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും വേണമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. നിങ്ങൾ തളർന്നവരാണെങ്കിലും നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കമോ പ്രതീക്ഷയോ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഓർമ്മിപ്പിച്ച പാപ്പ, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറകുകൾ നൽകാനായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് പറഞ്ഞു. സുഡാന്റെ മെച്ചപ്പെട്ട ഒരു നാളേക്കായി നിങ്ങളുടെ സഹകരണവും സാഹോദര്യവും ക്ഷമയും ആവശ്യമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തിന്മയ്ക്കു പകരം തിന്മ നൽകാതെ നല്ല ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. ഒരു വൃക്ഷം വളരുന്നതിന് വേരുകൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ വേരുകൾ മറക്കാതിരിക്കുന്നത് പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അക്രമങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളല്ല സാഹോദര്യത്തിന്റെ വർണ്ണനകളും സമാധാനത്തിനായുള്ള ആഹ്വാനവുമാണ് പകർന്നു കൊടുക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലും ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്ന സഭാസമൂഹങ്ങളെയും മാനവിക സംഘടനകളെയും പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയെ നന്ദിയോടെ പാപ്പ ഓർത്തു. മാനവിക സഹായം നൽകുന്നതിനൊപ്പം പുതിയ ശാസ്ത്രീയ മാർഗങ്ങളും ജനങ്ങളെ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പാപ്പ എടുത്തു പറഞ്ഞു. താൻ നൽകുന്ന ആശീർവാദത്തിനൊപ്പം ലോകത്തുള്ള അനേകം ക്രൈസ്തവ സഹോദരങ്ങളുടെ അനുഗ്രഹാശിസ്സുകളും നിങ്ങൾക്കുണ്ടാകട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. മാനവികതയുടെ മനോഹാരിത നിങ്ങളുടെ സമാധാന സ്വപ്നങ്ങളിലും ഉൾക്കരുത്തിലും വിശ്വാസത്തിലും ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്.
Sapendo che in voi, nella vostra fede, nella forza interiore, nei vostri sogni di pace, risplende tutta la bellezza dell'essere umano.
പ്രഭാഷണാനന്തരം ഫ്രാൻസിസ് പാപ്പായും കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയും സ്കോട്ട്ലൻഡിലെ സഭയുടെ മോഡറേറ്റർ ഇയായൻ ഗ്രീൻഷീൽഡ്സും ചേർന്ന് ആശീർവാദം നൽകി. തുടർന്ന് ഒരു പാരമ്പര്യ നൃത്തത്തോടുകൂടി ഈ കൂടിക്കാഴ്ചയ്ക്ക് സമാപനമായി. തദനന്തരം പാപ്പ സുഡാൻ ജനതയുടെ വിമോചന പ്രസ്ഥാനത്തിന്റെയും സൈന്യത്തിന്റെയും തലവനായിരുന്ന ജോൺ ഗാരംഗിന്റെ ശവകുടീരത്തിലേക്ക് പോയി. ഫ്രീഡം ഹാളിൽ നിന്ന് 500 മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന അവിടെ ഒരുക്കിയിരുന്ന വേദിയിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്, സ്കോട്ട്ലൻഡിലെ സഭയുടെ മോഡറേറ്റർ എന്നിവർക്കൊപ്പം എക്യുമെനിക്കൽ പ്രാർത്ഥനയായിരുന്നു പാപ്പായുടെ പരിപാടി. ആമുഖ പ്രാർത്ഥനയെ തുടർന്ന് ദക്ഷിണ സുഡാനിലെ സഭകളുടെ സമിതിയുടെ പ്രസിഡന്റിന്റെ സ്വാഗതവാക്കുകൾക്കും അനുതാപ പ്രാർത്ഥനയ്ക്കും ശേഷം ദൈവവചന പാരായണം ആയിരുന്നു. സുവിശേഷ വായനയ്ക്ക് ശേഷം കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി പ്രഭാഷണം നടത്തി.
The only way the world will know Jesus,
യേശു പിതാവിനിൽ നിന്ന് വന്നവനാണെന്ന് ലോകം അറിയുന്നതിനുള്ള ഏക മാർഗം അവിടുത്തെ അനുയായികളെല്ലാം ഒന്നായിരിക്കുകയാണെന്നും കാരണം ദൈവമേകനാണെന്നും ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി പറഞ്ഞു. ആർച്ച് ബിഷപ്പ് വെൽബിയെ തുടർന്ന് സ്കോട്ട്ലൻഡിലെ സഭയുടെ മോഡറേറ്റർ ഇയാൻ ഗ്രീൻഷീൽഡ്സ് സംബോധന ചെയ്തു.
It is the greatest pleasure and privilege.
സമാധാനത്തിന് വേണ്ടിയുള്ള ഈ ചരിത്ര തീർത്ഥാടനത്തിൽ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയോടും ഫ്രാൻസിസ് പാപ്പായോടും ഒപ്പം ചേരാൻ കഴിഞ്ഞതിലുള്ള തന്റെ അതിയായ സന്തോഷം ഇയായൻ ഗ്രീൻഷീൽഡ്സ് പ്രകടിപ്പിച്ചു. ഇയായൻ ഗ്രീൻഷീൽഡ്സിന്റെ വിചിന്തനാനന്തരം വിശ്വാസ പ്രമാണമായിരുന്നു. തുടർന്ന് നടന്നത് ദേശത്തിന് കാരുണ്യം ലഭിക്കുന്നതിനായുള്ള മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ ആളും പ്രാർത്ഥനയ്ക്കു ശേഷം അവിടെ വെച്ചിരുന്ന ഒരു ചെടിയിൽ ഐക്യത്തിന്റെ ഒരു കർമ്മമായി വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാർത്ഥനകൾക്കു ശേഷം ഒരു ഗാനം ആലപിക്കപ്പെട്ടു. തദനന്തരം പാപ്പ അവിടെ സന്നിഹിതരായിരുന്നവരെ സംബോധന ചെയ്തു.
സിഗ്നോർ പ്രസിഡന്റ് ദ റിപ്പബ്ലിക്ക, ഡിസ്റ്റിൻറ്റ് ഓതോറിറ്റാ റിലിജിയോസെ സിവിലി, കാരി ഫ്രതെല്ലി.
അടിച്ചമർത്തപ്പെട്ട ഈ പ്രിയപ്പെട്ട മണ്ണിൽ നിന്നും പല സ്വരങ്ങൾ ഒന്നായി ചേർന്ന് പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് ഉയർന്ന സമയമാണിത് എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. ക്രൈസ്തവർ എന്ന നിലയിൽ പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്ക് ആദ്യം ചെയ്യുവാനുള്ളത് എന്നു പറഞ്ഞ പാപ്പ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, സഞ്ചരിക്കുക എന്നീ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് തന്റെ പ്രഭാഷണത്തിൽ വിചിന്തനം ചെയ്തത്. പ്രാർത്ഥനയില്ലെങ്കിൽ ഐക്യത്തിലും സമാധാനത്തിലുമുള്ള മാനവിക പ്രോത്സാഹനങ്ങൾ വ്യഥാവിലാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സമാധാനത്തിന്റെ രാജകുമാരനായ യേശുവിനെ വിളിക്കാതെ സമാധാനം പ്രോത്സാഹിപ്പിക്കാനാകില്ല. ദൈവജനത്തെ നയിച്ച മോശ ചെങ്കടലിനടുത്തെത്തിയപ്പോൾ തരണം ചെയ്യുവാൻ അസാധ്യമായ ഒരു തടസ്സമാണ് ഇവരും കണ്ടത്. മുന്നിൽ കടലും പിന്നിൽ ശത്രുസൈന്യവും. സുഡാനിലും ഏതാണ്ട് ഇതേപോലെ ഒരു സാഹചര്യമാണുള്ളത്. ഒരു വശത്ത് മരണം വിതയ്ക്കുന്ന വെള്ളപ്പൊക്കവും മറുവശത്ത് അക്രമങ്ങളും. എന്നാൽ മോശ ഈ സാഹചര്യത്തിൽ, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്കുവേണ്ടി ഇന്ന് കർത്താവ് ചെയ്യുവാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും എന്നാണ് പറയുന്നത്. തന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന കർത്താവിന്റെ വാക്കുകളാണ് മോശയ്ക്ക് ഈ ധൈര്യം നൽകിയത്. നമുക്കും പ്രാർത്ഥനയുടെ ശക്തിയാൽ ഭയങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാമെന്നും ദൈവം നമുക്കായി ഒരുക്കുന്ന രക്ഷ മുന്നിൽ കാണാമെന്നും പാപ്പ പറഞ്ഞു. സമാധാനത്തിന്റെ ദൈവം ഇടപെടുവാനായി ഇടയന്മാരും ദൈവജനവുമെന്ന നിലയിൽ നാം ചെയ്യേണ്ടതും പ്രാർത്ഥിക്കുകയാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. വിവിധ വിശ്വാസ സമൂഹങ്ങളിലാണെങ്കിലും നമുക്ക് ഒരു കുടുംബം പോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ കടമ തിരിച്ചറിയാമെന്നും പാപ്പ പറഞ്ഞു. സമാധാനത്തിനായി പ്രവർത്തിക്കാനുള്ള വിളിയെക്കുറിച്ചാണ് പാപ്പ തുടർന്ന് സംസാരിച്ചത്. സമാധാന സ്ഥാപകരാകാനാണ് യേശു നമ്മെ വിളിച്ചത്. ദൈവവുമായി മാത്രമല്ല തമ്മിലും ഐക്യമുള്ള ഒരു ജനതയായി സഭയെ കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കിടയിലെ ഭിന്നതയുടെ മതിലുകൾ ഇല്ലാതാക്കുന്നവൻ ക്രിസ്തുവാണ്. വൈവിധ്യങ്ങളെ ചേർത്തു നിർത്തുന്ന ഒരു സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പാപ്പ പറഞ്ഞു. ഇതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം. ദൈവത്തിനും മനുഷ്യർക്കും എതിരായുള്ള ശത്രുതയുടെ ആത്മാവാണ് വിഭജനത്തിലേക്ക് നയിക്കുന്നത്. ക്രൈസ്തവർ എന്നു പറയുന്നവർ ഏതു ഭാഗത്ത് നിൽക്കണമെന്ന് തീരുമാനമെടുക്കണം. വർഷങ്ങളായി അനുരഞ്ജനത്തിന്റെ പാത പ്രോത്സാഹിപ്പിക്കാനായി ക്രൈസ്തവ സമൂഹം ഇവിടെ പരിശ്രമിക്കുന്നുണ്ട്. ക്രൈസ്തവർ എന്ന നിലയിൽ നിങ്ങൾ നൽകുന്ന വിശ്വാസത്തിന്റെ സാക്ഷ്യത്തിന് നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ലോകമെങ്ങുമുള്ള ആളുകൾക്ക് സുഡാനിലെ സഭയുടെ എക്യുമെനിക്കൽ യാത്ര ഒരു ഉദാഹരണമാണ്. സഭയിലെ വൈവിധ്യങ്ങൾ സുവിശേഷവത്കരണത്തെ ബാധിക്കാതെ വചനത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നത് കൂടുതൽ ഐക്യം പകരാൻ കാരണമാകട്ടെ. സ്നേഹമൂർത്തമാവുകയും സമൂഹത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവരെയും മുറിവേറ്റവരെയും അവഗണിക്കപ്പെട്ടവരെയും സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് ഐക്യത്തിലേക്ക് നടക്കുന്നത്. പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിന്റെ സമാധാനത്തിന്റെ സാക്ഷികളും മധ്യസ്ഥരുമായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാത്തിലും പൂർണമായ ഹൃദയത്തോടെ പരസ്പരം സ്നേഹിക്കാം എന്ന വാക്കുകളോടെയാണ് പാപ്പ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്.
In tutto amiamoci intensamente e di vero cuore.
പാപ്പായുടെ പ്രഭാഷണാനന്തരം കർത്തൃപ്രാർത്ഥനയ്ക്കും സമാപന പ്രാർത്ഥനയ്ക്കും ശേഷം പാപ്പായും കാന്റർബറി ആർച്ച് ബിഷപ്പും സ്കോട്ട്ലൻഡിലെ സഭയുടെ മോഡറേറ്ററും ചേർന്ന് ആശീർവാദം നൽകിയതോടെ എക്യുമെനിക്കൽ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് സമാപനമായി. ഗായകസംഘം ഗാനമാലപിക്കവേ പാപ്പായും കാന്റർബറി ആർച്ച് ബിഷപ്പും സ്കോട്ട്ലൻഡിലെ സഭയുടെ മോഡറേറ്ററും വേദിവിട്ടു. 2 കിലോമീറ്റർ അകലെയുള്ള അപ്പസ്തോലിക് നൺഷിയേച്ചറിൽ കാറിലെത്തിയ പാപ്പ അവിടെ അത്താഴം കഴിച്ച് രാത്രി വിശ്രമിച്ചു. തന്റെ ഈ അജപാലന സന്ദർശനത്തിന്റെ സമാപന ദിനമായിരുന്ന ഞായറാഴ്ച രാവിലെ പാപ്പായുടെ ഏക പരിപാടി ജോൺ ഗാരങ്ങിന്റെ സ്മൃതി മണ്ഡപമുള്ള ചത്തുരത്തിൽ വിശുദ്ധ കുർബാന ആയിരുന്നു. അപ്പസ്തോലിക് നൺഷിയേച്ചറിന് തന്റെ ഇടേ സന്ദർശനത്തിന്റെ ഒരു സ്മാരകമുദ്ര സമ്മാനിച്ചതിനുശേഷം അവിടെ നിന്ന് വിടചൊല്ലിയ പാപ്പ കാറിൽ യാത്രയായി. ബലിവേദി ഒരുക്കിയിരുന്ന സ്മൃതി മണ്ഡപ ചത്തുരത്തിനടുത്തെത്തിയ പാപ്പ പേപ്പൽ വാഹനത്തിലേക്ക് മാറിക്കയറുകയും അവിടെ സന്നിഹിതരായിരുന്ന 70,000-ലേറെ വരുന്ന വിശ്വാസികളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോവുകയും ചെയ്തു. വിശുദ്ധ കുർബാന ആംഗല ഭാഷയിൽ ആയിരുന്നു. പ്രവേശന ഗാനം ആരംഭിച്ചപ്പോൾ സഹകാർമ്മികർ പ്രദക്ഷിണമായി ബലിവേദിയിലേക്ക് നീങ്ങി. അപ്പോൾ ബലിവേദിക്ക് മുന്നിൽ നാട്ടുപാരമ്പര്യമനുസരിച്ച് പ്രവേശന ഗാനത്തിനനുസൃതം നൃത്തവും അരങ്ങേറുന്നുണ്ടായിരുന്നു. പാപ്പ ബലിവേദിയിലെത്തി വിശുദ്ധ കുർബാന ആരംഭിച്ചു. വിശുദ്ധ ഗ്രന്ഥ വായനകൾക്ക് ശേഷം പാപ്പ സുവിശേഷ സന്ദേശം നൽകി.
വിശുദ്ധ
പൗലോസ് ലിഖ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1:2 വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. ലേഖനഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന പൗലോസ് ലിഹായുടെ ദൗത്യ നിർവഹണത്തിന്റെ അടിസ്ഥാനം, അതായത് ക്രൂശിതനായ യേശു ക്രിസ്തു, അതാണ് സുഡാനിലേക്ക് കടന്നു വരുവാൻ തന്നെയും പ്രേരിപ്പിച്ചതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. കാരണം യേശു ക്രിസ്തുവിൽ നാം സകലതും നേടിയെടുക്കുന്നു. അവൻ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സഹനങ്ങളുടെയും ദൈവമാണ്. ഇപ്രകാരം സഹനങ്ങളുടെ ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനാൽ ഈ രാജ്യത്തെ ജനങ്ങളായ നിങ്ങൾ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോകുമ്പോൾ അവൻ നിങ്ങളെ സമാശ്വസിപ്പിക്കും, പാപ്പ എടുത്തു പറഞ്ഞു. ക്രിസ്തുവിന്റെ കുരിശ് ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളമായി രൂപാന്തരപ്പെട്ടതുപോലെ നിങ്ങളുടെ കുരിശുകളും മഹത്വവൽക്കരിക്കപ്പെടുമെന്നും ആകുലതകൾ പ്രതീക്ഷകളായി മാറുമെന്നും കണ്ണീരുകൾ നൃത്ത ചുവടുകളായി മാറുമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. തുടർന്ന് സുവിശേഷ ഗ്രന്ഥത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ഉം 14-ഉം വചനങ്ങളെ അടിസ്ഥാനമാക്കി പാപ്പ തന്റെ സന്ദേശം തുടർന്നു. സുവിശേഷ ഭാഗ്യങ്ങളെ സംബന്ധിക്കുന്ന മലയിലെ പ്രസംഗത്തിന്റെ തുടർച്ചയായി യേശു നടത്തുന്ന പ്രസ്താവനയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും എന്നത്. ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ ഈ രണ്ട് പ്രതീകങ്ങളുടെയും അർത്ഥം പാപ്പ തുടർന്ന് എടുത്തു പറഞ്ഞു. ഭക്ഷണത്തിന് രുചി കൂട്ടുന്നതിൽ അവശ്യവസ്തു എന്ന നിലയിൽ ഉപ്പിന് പൂർവകാലം മുതൽ വലിയ അർത്ഥതലങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്ഞാനത്തിന്റെ പ്രതീകം എന്നതാണ്. കാണപ്പെടാത്ത ഈ മഹത്തായ പുണ്യം കണ്ണിന് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചുള്ള തന്റെ പ്രസംഗത്തിന് ശേഷമാണ് ക്രിസ്തു ഈ പ്രതീകം എടുത്തു പറയുന്നത്. അതിനർത്ഥം സുവിശേഷ ഭാഗ്യങ്ങൾ നമുക്ക് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു എന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ നാം ധനത്തിന്റെയോ അധികാരത്തിന്റെയോ ബലത്തിന്റെയോ പുറകിലല്ല പോകേണ്ടത്, മറിച്ച് വിനയത്തിന്റെയും കരുണയുടെയും ലാളിത്യത്തിന്റെയും പാത പിന്തുടരണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ ബൈബിളിൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു ഭക്ഷണത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. അത് ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധമാണ്. പാപ്പ തന്റെ സന്ദേശത്തിലും ദൈവവുമായുള്ള ബന്ധം കേടുകൂടാതെ സംരക്ഷിക്കുവാൻ ഉപ്പിന്റെ മാതൃക സ്വീകരിക്കണമെന്ന് എടുത്തു പറഞ്ഞു. നമ്മുടെ അവിശ്വസ്തത പോലും കണക്കിലെടുക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ് വിശുദ്ധ ബലിയെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ആദിമ കാലഘട്ടത്തിൽ ഉപ്പ് കൈമാറ്റം ചെയ്തുകൊണ്ടായിരുന്നു സൌഹൃദം ദൃഢമാക്കിയിരുന്നതെന്ന ചരിത്രവും പാപ്പ ഓർമ്മിപ്പിച്ചു. സുവിശേഷ ഭാഗത്തിലെ മറ്റൊരു പ്രതീകമായിരുന്നു ലോകത്തിന്റെ പ്രകാശം എന്നത്. പ്രകാശം തന്നെയായ ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നവരായ ശിഷ്യരായ നമുക്കും അവന്റെ വെളിച്ചം ഈ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ സാധിക്കണമെന്ന്.
ദിവ്യകാരുണ്യ സ്വീകരണാനന്തരം വിശുദ്ധ കുർബാനയുടെ അവസാനം ജൂബ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് സ്റ്റീഫ് നമയു മാർട്ടിൻ മുള്ള പാപ്പായ്ക്ക് നന്ദി പറഞ്ഞു. ആഭ്യന്തര കലാപത്തിന്റെ ഫലമായി ദുരിതമനുഭവിക്കുന്ന തങ്ങളുടെ നാട് സന്ദർശിക്കുകയെന്ന ധീരമായ തീരുമാനം കൈക്കൊണ്ടതിന് ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ പാപ്പായ്ക്ക് കൃതജ്ഞത അർപ്പിച്ചു. ആർച്ച് ബിഷപ്പ് സ്റ്റീഫന്റെ വാക്കുകളെ തുടർന്ന് പാപ്പ ത്രികാല പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു ചെറു സന്ദേശം നൽകി.
തന്റെ തീർത്ഥാടനത്തിന്റെ അവസാന മണിക്കൂറുകളിൽ തന്നെ സ്വീകരിച്ച ഓരോ വ്യക്തികളെയും നന്ദിയോടെ പാപ്പ അനുസ്മരിച്ചു. വിശുദ്ധ ജുസെപ്പിന ബക്കീത്തയുടെ ജീവിതം എടുത്തു പറഞ്ഞ പാപ്പ ധൈര്യശാലികളായ സുഡാനിലെ സഭയെ അഭിനന്ദിച്ചു. തന്റെ സന്ദേശത്തിന്റെ അവസാനം പ്രത്യാശി എന്ന വാക്കിനോട് സമാധാനം എന്ന വാക്കുകൂടി കൂട്ടിച്ചേർക്കണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു.
ഈ പ്രഭാഷണത്തിനു ശേഷം പാപ്പ മധ്യാഹ്ന പ്രാർത്ഥന നയിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്തു. ദിവ്യബലിക്കു ശേഷം പാപ്പ 7 കിലോമീറ്റർ അകലെയുള്ള ജൂബ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോയി. കാനർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയും സ്കോട്ട്ലൻഡിലെ സഭയുടെ മോഡറേറ്റർ ഇയാൻ ഗ്രീൻഷീൽഡ്സും വെവ്വേറെ വാഹനങ്ങളിൽ വിമാനത്താവളത്തിലെത്തിയിരുന്നു. ഈ സഭാതലവന്മാരെ 3 പേരെയും ദക്ഷിണ സുഡാന്റെ പ്രസിഡന്റ് സാൽവാ കീർ മയർദിത്ത് സ്വീകരിച്ചു. പാപ്പ അവിടെ ഉണ്ടായിരുന്നവരെ അഭിവാദ്യം ചെയ്യുകയും സൈനികോപചാരം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് പാപ്പ വ്യോമയാനത്തിനടുത്തേക്ക് ചക്രക്കസേരയിൽ ആനയിക്കപ്പെട്ടു. പാപ്പായെയും അനുചരരെയും വഹിച്ചുകൊണ്ട് ഇറ്റലിയുടെ ഇത്തായ എയർവേസ് റോമിലെ ലയനാർഡോ ദാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമാക്കി പറന്നുയർന്നു. ജൂബയിൽ നിന്ന് റോമിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള വ്യോമദൂരം 4,945 കിലോമീറ്ററാണ്. വ്യോമസഞ്ചാര സമയം 6:45. നിങ്ങൾ ഇതുവരെ കേട്ടത് ഫ്രാൻസിസ് പാപ്പ ആഫ്രിക്കൻ നാടായ ദക്ഷിണ സുഡാനിൽ നടത്തിയ ഇടേ സന്ദർശനത്തിൽ ഉപാന്ത്യ ദിനത്തിൽ ഉച്ചതിരിഞ്ഞും സമാപന ദിനത്തിലും നടന്ന പരിപാടികളുടെ സംക്ഷിപ്ത വിവരണം. ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.